2021 ഓഗസ്റ്റ് 1 ഞായറാഴ്ച കേരളകൗമുദി ഇപേപ്രിന്റെ 3 പേജിൽ നിന്നും ദുരൂഹത വർദ്ധിപ്പിച്ച് തോക്ക് പിസ്റ്റൾ വാങ്ങിയത് ബീഹാറിൽ നിന്ന്, 8 ദിവസം 4 ഇടങ്ങളിൽ തങ്ങി, വിഷ്ണു ദാമോദർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊച്ചി, 8 ദിവസത്തെ യാത്ര, 4 ഇടത്ത് താമസം. മാനസിയുടെ കൊലയാളി രഗിൽ സുഹൃത്തുമൊത്ത് ബീഹാറിൽ അലഞ്ഞതെന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് പോലീസ്. ഒറിജിനലെ വെല്ലുന്ന നാടൻ തോക്കുകൾ ലഭിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. 10,000 രൂപ മുതൽ 2 ലക്ഷം വരെയാണ് വില. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുങ്കൂർ ജില്ലയിലെ കള്ളത്തോക്ക് നിർമ്മാണശാല ബീഹാർ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇവിടെ നിന്ന് പിടിച്ചെടുത്ത പിസ്റ്റലുകൾക്ക് രഗിലിന്റെ തോക്കുമായി സാദൃശ്യമുണ്ട്. ബാലിസ്റ്റിക് വിദഗ്ധരുടെ പരിശോധനയിൽ പിസ്റ്റൾ കമ്പനി നിർമ്മിതമെന്ന് കണ്ടെത്തിയതായാണ് സൂചന. 7.62 mm കാലിബർ പിസ്റ്റലാണ് ഉപയോഗിച്ചത്. 7 റൌണ്ട് വെടിയുതിർക്കാൻ സാധിക്കും. ഇതിൽ ഒരു തിര മാത്രമേ ബാക്കിയുള്ളൂ, അതും തോക്കിൽ കുടുങ്ങിയ നിലയിലാണ്. തൊട്ടടുത്തുനിന്ന് വെടിയുതിർത്ത് ലക്ഷ്യം ഭേദിക്കാൻ ഒട്ടും പരിശീലനമില്ലെങ്കിലും സാധിക്കും. എങ്കിലും രഗിൽ തോക്കുപയോഗിക്കാൻ പരിശീലനം നടത്തിയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലാണ് പോലീസ്. പിസ്റ്റളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ എറണാകുളം റൂറൽ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. രഗിലിന്റെ യാത്രകൾ. ജൂലൈ 4, കോതമംഗലത്ത് മാനസ താമസിക്കുന്ന വീടിന് സമീപത്തെ കടയ്ക്ക് മുകളിലെ മുറി വാടകയ്ക്കെടുത്തു. ജൂലൈ 7, മാനസയുടെ പിതാവിന്റെ പരാതിയിൽ രഗിലിനെ കണ്ണൂർ DYSP വിളിപ്പിച്ച് താക്കീത് ചെയ്തു. ജൂലൈ 12, എറണാകുളത്ത് നിന്ന് ട്രെയിനിൽ ബീഹാറിലേക്ക് പോയി. ജൂലൈ 26, കോതമംഗലം നെല്ലിക്കുഴിയിലെ വാടകമുറിയിൽ മടങ്ങിയെത്തി. രഗിലിന്റെ സഹോദരന്റെ വെളിപ്പെടുത്തൽ. മാനസയെ പരിചയപ്പെട്ടത് മറ്റൊരു പ്രണയം തകർന്ന ശേഷം. തലശ്ശേരി, മാനസിയെ രഗിൽ പരിചയപ്പെട്ടത് മറ്റൊരു പ്രണയം തകർന്ന ശേഷമാണെന്ന് സഹോദരൻ രാഹുൽ പറഞ്ഞു. പോലീസ് താക്കീത് ചെയ്ത ശേഷവും ബന്ധം വിടാൻ രഗിൽ തയ്യാറായിരുന്നില്ല. മാനസ് തള്ളിപ്പറഞ്ഞത് രഗിലിനെ തളർത്തി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആരോടും സംസാരിക്കാറില്ലായിരുന്നുവെന്നും സഹോദരൻ പറഞ്ഞു. ജീവിതം തകർന്നെന്ന് തനിക്ക് രഗിൽ മെസ്സേജ് അയച്ചിരുന്നു. വിദേശത്തേക്ക് പോയി പണമുണ്ടാക്കിയാൽ ബന്ധം തുടരാനാകുമെന്നായിരുന്നു രഗിലിന്റെ പ്രതീക്ഷ. അതേസമയം മാനസിയുമായുള്ള സൗഹൃദം തകർന്നതിൽ മാനസിക പ്രയാസങ്ങളില്ലെന്ന് കുടുംബത്തെ ധരിപ്പിക്കാൻ രഗിൽ ശ്രമിച്ചിരുന്നതായാണ് വിവരം. മറ്റൊരു വിവാഹത്തിന് തയ്യാറാണെന്നും കുടുംബത്തെ അറിയിച്ചിരുന്നു. അമ്മയും മാനസിക സമ്മർദ്ദത്തിൽ. കുറച്ചു ദിവസമായി രഗിലിന്റെ അമ്മയും മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് അയൽവാസി പറഞ്ഞു. കല്യാണം ആലോചിക്കുന്നതായും ഇതിനായി ഓൺലൈൻ മാരേജ് സൈറ്റുകളിൽ പേര് രജിസ്റ്റർ ചെയ്തതായും അമ്മ പറഞ്ഞിരുന്നു. ജോലിക്ക് ഗൾഫിൽ പോകാനും ശ്രമം നടത്തിയിരുന്നു. ടിക്കറ്റ് റെഡിയായിരുന്നുവെങ്കിലും കോവിഡ് പ്രതിസന്ധിയിൽ നടന്നില്ല. പിന്നീട് കോയമ്പത്തൂർ വഴി പോകാനും ശ്രമം നടത്തി. രഗിൽ കോതമംഗലത്താണെന്ന വിവരവും കുടുംബത്തിന് അറിയില്ലായിരുന്നുവെന്നാണ് കരുതുന്നത്. കൊച്ചിയിൽ ഇന്റീരിയർ ഡിസൈനിംഗ് വർക്കുണ്ടെന്ന് പറഞ്ഞാണ് കണ്ണൂരിൽ നിന്ന് പോയത്. മാനസയുമായി രഗിൽ സംസാരിച്ചു. തലശ്ശേരി, കൊല്ലപ്പെടുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ രഗിൽ 4 തവണ മാനസയോട് സംസാരിച്ചിരുന്നു എന്നാണ് രഗിലിന്റെ സുഹൃത്തുക്കൾ പറയുന്നത്. മാനസ അവഗണിച്ചതോടെ രഗിലിന് പകയായി. രഗിലിന് കൌൺസിലിംഗ് നൽകണമെന്ന് കുടുംബത്തെ അറിയിച്ചിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു. പഠിച്ച സ്ഥലമായി ബംഗളൂരുവിൽ രഗിലിന് ബന്ധങ്ങളുണ്ട്. ഇന്റീരിയർ ഡിസൈനിങ്ങിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതും അവിടെ നിന്നാണ്. എന്നാൽ തോക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് തങ്ങൾക്കറിയില്ലെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. കണ്ണൂർ, കേസ് അന്വേഷിക്കുന്ന കോതമംഗലം SI മാർട്ടിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം ഇന്നലെ രഗിലിന്റെ മാതാപിതാക്കളായ രഘുത്തമന്റെയും രജിതയുടെയും സഹോദരൻ രാഹുലിന്റെയും മൊഴിയെടുത്തു. മാനസയുടെയും രഗിലിന്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ രാത്രിയോടെ നാട്ടിലെത്തിച്ചു. മാനസയുടെ മൃതദേഹം ഇന്ന് പയ്യാമ്പലത്തും രഗിലിന്റെ മൃതദേഹം രാവിലെ പിണറായി പന്തക്കംപാറ ശ്മശാനത്തിലും സംസ്കരിക്കും. കൊലയ്ക്കുപയോഗിച്ച തോക്ക് എവിടെ നിന്ന് ലഭിച്ചതെന്ന് കൂടാതെ മറ്റാരുടെയെങ്കിലും സഹായം രഗിലിന് ലഭിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷണ പരിധിയിലുണ്ട്. ഇയാളുടെ ബിസിനസ് പാർട്ണർ ആദിത്യനോടും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അവസാനമായി രഗിലുമായി ഫോണിൽ ബന്ധപ്പെട്ടത് 3 സുഹൃത്തുക്കളുമായാണ്. ഇവരിൽ 2 പേരുടെ മൊഴി രേഖപ്പെടുത്തി.